സോറി ഐ റിപ്പീറ്റ്. ആത്മാവ് ഒരു പുക കഷണമാണ്. ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നത് ആത്മാവിന് വേദനയല്ല, സന്തോഷമാണ്. കഠിന തടവിൽ നിന്ന് പുറത്തു ചാടിയ പോലെയാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കുന്നത്. റബേക്ക അവളുടെ ആത്മാവിനെ കണ്ടിട്ടുണ്ട്. സ്വന്തം അനുഭവം പറയാം. വിശ്വസിക്കാൻ ഇഷ്ടമുള്ളവർ വിശ്വസിച്ചാൽ മതി. ഒരിക്കൽ റബേക്കയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായി. ഇടിമിന്നലിനേക്കാൾ ശക്തമായ നെഞ്ചുവേദന. കണ്ണും തലയും ചുറ്റി. വിയർത്തൊഴുകി താഴെ വീണു. പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പോഴാണ് റബേക്ക അവളുടെ ആത്മാവിനെ കണ്ടത്. ആത്മാവ് ശരീരം വിട്ട് പൊങ്ങിപ്പോയി മുറിയുടെ മച്ചിൽ മുട്ടി നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വലത്തെ കൈയിൻ്റെ 5 വിരലുകളും കൂട്ടിച്ചേർത്ത് പിടിക്കാമോ? വിരൽ തുമ്പുകളുടെ പുഷ്പാകൃതി കണ്ടില്ലേ? അതാണ് ആത്മാവിൻ്റെ ആകൃതി. ആത്മാവ് താഴെ കിടക്കുന്ന റബേക്കയെ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. ഒരു ബന്ധവും തോന്നുന്നില്ല, ഒരു വേദനയുമില്ല, ഒരു വിഷമവുമില്ല. അതും എൻ്റെ ശരീരമാണല്ലോ എന്ന വിചാരമോ മതമോ? സോറി ഐ റിപ്പീറ്റ്, മമതയോ ഇല്ല. ആത്മാവിന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആഹ്ലാദം മാത്രം. ആത്മാവ് തന്നെ കൊണ്ടുപോകാനുള്ളവർ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നിലത്തു കിടക്കുന്ന ശരീരം ആത്മാവിനൊരു പ്രശ്നമല്ല, യാത്രയ്ക്ക് അതൊരു തടസ്സമാണ്. എങ്കിലും എത്ര നിസാരമായി ആത്മാവിന് റബേക്ക എന്ന ശരീരത്തെ കാണാൻ കഴിയുന്നു. അത്ഭുതം. മരണമെന്ന് പറഞ്ഞാൽ അത്രയുള്ളോ? റബേക്ക പറഞ്ഞു നിർത്തി. അവളുടെ പ്രഭാഷണം കേട്ട് ആളുകൾ തരിച്ചിരിക്കുകയായിരുന്നു. സ്വന്തം ആത്മാവിനെ കണ്ടവൾ എന്ന ബഹുമതിയോടെ അവർ അവളെ നോക്കി. എന്താ പാപ്പ, സന്തോഷമായിട്ട് മരിച്ചൂടെ? റബേക്ക ചോദിച്ചു. ആത്മാവിൻ്റെ ആഗ്രഹം ശരീരത്തിൽ നിന്ന് വേർപെടാനാണെന്ന് അപ്പാപ്പന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നി. അപ്പാപ്പൻ കരഞ്ഞുകൊണ്ടിരുന്നു. റബേക്ക നിർത്തിയപ്പോൾ അപ്പാപ്പൻ്റെ മകൾ തുടങ്ങി. കരയേണ്ട അപ്പ, അപ്പ മരിക്കില്ല. റബേക്ക വയസ്സിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, നിന്റെ ഈ ദാസൻ, ഈ മരണാസനായ ദാസൻ, പ്രാർത്ഥനകളുടെ മൂർധന്യത്തിൽ ഹല്ലേലൂയ വിളികളെ കൊണ്ട് വീട് കുലുങ്ങിയപ്പോൾ മർഘലീത പതുക്കെ പുറത്തു കടന്നു. റബേക്കയുടെ കൂടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മർഘലീത പറഞ്ഞു. ഇത്തരം പ്രാർത്ഥനയിലൊന്നും എനിക്ക് വിശ്വാസമില്ല. വീഞ്ഞപ്പെട്ടികൾ കൂട്ടിയുണ്ടാക്കിയ കട്ടിലിൽ തുണി വിരിച്ച് അവർ കിടന്നു. ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. റബേക്കയുടെ കുപ്പായത്തിൽ നിന്ന് ഉരുകിയ മെഴുകിൻ്റെയും കുന്തിരിക്കത്തിൻ്റെയും മണം വന്നുകൊണ്ടിരുന്നു. ലക്ഷം കൊതുകുകൾ ചെവിക്കരികിലൂടെ മൂളിപ്പറന്നു. പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടാണ്, മർഗലീത വിശദീകരിച്ചു. പ്രവൃത്തിയെ എങ്ങനെ പ്രാർത്ഥനയാക്കാം? അതാണ് എൻ്റെ അന്വേഷണം. നിനക്കൊക്കെ അതിനുള്ള പഠിപ്പും പത്രാസുണ്ട്, എനിക്കാ? റബേക്ക ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യർക്ക് സമാധാനം കിട്ടുന്നുണ്ട്, എനിക്കതാ അറിയുള്ളോ. നേരം വെളുക്കുന്നത് വരെ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടന്നു. കൊതുകുകൾ മർഗലീത്തെ ഉറക്കിയില്ല. റബേക്ക ഇടയ്ക്കൊക്കെ ഉറങ്ങിയെങ്കിലും സ്വസ്ഥമായിരുന്നില്ല. ഇടയ്ക്കെപ്പോഴോ റബേക്ക മർഗലീത്തയെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്ത് കിടത്തി. വീഴും, റബേക്ക പറഞ്ഞു. രാവിലെ റബേക്ക ചായ വാങ്ങിക്കൊണ്ടുവന്നു. കഴുകാത്ത കൊച്ചു തകരപ്പാട്ടുകളിൽ നിന്ന് ചായ ഊതി കുടിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി അവർ ഇരുന്നു. ആദ്യം രണ്ടാളും ചിരിക്കാൻ മടിച്ചെങ്കിലും പതുക്കെ അവരറിയാതെ ആ സഹോദരിമാർക്കിടയിൽ ചിരിയുടെ നേർത്ത സുഗന്ധമുള്ള കാറ്റ് വീശി. രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്ന് വർത്തമാനം പറഞ്ഞിട്ടും ചോദിക്കാതിരുന്ന ചോദ്യം റബേക്ക അപ്പോൾ ചോദിച്ചു. നിന്നെ ആരാ അവിടെ കൊണ്ടാക്കിയേ? ആ സുഹറായിക്കാരുടെ അച്ഛൻ്റെ വീട്ടില്? മർഗലീത അങ്ങനെ ഒരു ചോദ്യം റബേക്കയിൽ നിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും പെട്ടെന്ന് ഉത്തരം കൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കണ? എൻ്റെ ജീവിതം പോലെ ആക്കണ നിന്റെ ജീവിതവും? മർഗലീത ഒന്നും പറഞ്ഞില്ല. പിന്നെ ചോദ്യങ്ങളും ഉണ്ടായില്ല. റോയ് ഫ്രാൻസിസ് കരീക്കൻ്റെ നേരെ ഒരിക്കൽ നീട്ടിയ കൈ ഇനിയും നീട്ടുകയില്ലെന്ന് മർഗലീത തീരുമാനിച്ചിരുന്നു. അയാൾ എന്താണെന്ന് ഇനിയും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അയാളുടെ സംഘർഷം ദൈവത്തിനും മർഗലീതയ്ക്കും ഇടയിലുള്ളതല്ല, സമൂഹത്തിനും മർഗലീതയ്ക്കും ഇടയിലുള്ളതാണ്. മർഗലീതയുടെ മുറിവേറ്റ കൈ പിടിച്ചാൽ സമൂഹത്തിൽ അയാൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളെപ്പറ്റി അയാൾ കൂടുതൽ ചിന്തിക്കുന്നു. എങ്കിലും മർഗലീതയ്ക്ക് അത്ഭുതം തോന്നി. അനേകം കന്യാസ്ത്രീകളുടെ നടുവിൽ വെച്ച് അയാൾ തനിക്ക് മാത്രം കൈമാറിയ നോട്ടങ്ങൾ, അതല്ലേ അയാൾ? മർഗലീതയെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം സാറക്കൊച്ചമ്മയുടെ വീട്ടിൽ മണിക്കൂറുകളോളം നിശബ്ദനായി കാത്തിരിക്കാറുള്ള അയാൾ, അതല്ലേ അയാൾ? കുറേ നേരമായി ഞാൻ കാത്തിരിക്കുന്നു, അയാൾ പതുക്കെ പറയും. മർഗലീതയ്ക്ക് ഒന്നും പറയാൻ കഴിയില്ല. സൂചി പോലെ കൂർത്ത നോട്ടവുമായി സാറാക്കൊച്ചമ്മ തൊട്ടപ്പുറത്തുണ്ടാവും. ഞാൻ ഒരു പുസ്തകം വെറുതെ മറിച്ചു നോക്കിക്കൊണ്ട് അയാൾ പറയാൻ ശ്രമിക്കും. പറയേണ്ടതാവില്ല പറയുക. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എഴുതാനോ വായിക്കാനോ ചിന്തിക്കാനോ പറ്റുന്നില്ല. ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു. അതെന്തുകൊണ്ടാണെന്ന് മാത്രം പറയില്ല. അതിനെന്താണ് പരിഹാരമെന്ന് അന്വേഷിക്കുകയില്ല. എനിക്ക് എന്ന് തുടങ്ങും. ഒരിക്കലും മുഴുവനാക്കില്ല.
അങ്ങനെയുള്ള ഒരാളിനെ പറ്റി റബേ കേച്ചിയോട് എന്തെങ്കിലും പറയുന്നതിൽ അർത്ഥമില്ല. നിനക്ക് എവിടെ നിന്നാണ് ഈ ഹിന്ദുക്കളുടെ വേഷം കിട്ടിയത്? റബേക്ക ചോദിച്ചു. സാറ കൊച്ചമ്മയുടെ വസ്ത്രങ്ങളാണെന്ന് മർഖലീത്ത പറഞ്ഞപ്പോൾ റബേക്ക പരിഹസിച്ച് ചിരിച്ചു. അവൾക്ക് കൊടുക്കാൻ പറ്റിയൊരു വേഷം തൻ്റെ കയ്യിലില്ലാത്തതിൽ റബേക്ക സങ്കടപ്പെട്ടു. താൻ ഫാദർ അഗസ്റ്റിനെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മർഖലീത്ത പറഞ്ഞു. ഫാദർ അഗസ്റ്റിന് ഒരുപക്ഷെ മർഖലീത്തയെ സഹായിക്കാൻ കഴിയും, ആഭേലമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? റബേക്ക ചോദിച്ചു. വ്യക്തമായും കൃത്യമായും ഒരുത്തരം അതിനില്ല. എങ്കിലും പാവപ്പെട്ടവരെ സ്നേഹിച്ചും സേവനം ചെയ്തും ജീവിക്കാൻ കഴിയുന്നൊരു മേഖല ചൂണ്ടിക്കാണിച്ചു തരണം. ഒരു പരിഹാസച്ചിരി റബേക്കയുടെ മുഖത്ത് തെളിഞ്ഞോ? ചാലക്കുടി വരെ കൂടെ ചെല്ലാമെന്ന് റബേക്ക സമ്മതിച്ചു. ചാലക്കുടിയിൽ നിന്നാണ് മർഖലീത്ത വഴിതിരിഞ്ഞു പോകേണ്ടത്. താർ റോഡും കഴിഞ്ഞ് കുത്തനെയുള്ള കയറ്റമാണ്, ഇടുങ്ങിയ ചെമ്മൺ പാത. 13 കിലോമീറ്റർ ആ ചെമ്മൺ പാതയിലൂടെ തന്നെ പോകണം. വളർന്നു മുറ്റിയ മരങ്ങൾക്കും കെട്ടുപിണഞ്ഞ വള്ളികൾക്കും കുറ്റിച്ചെടികൾക്കുമിടയിൽ അസീസിയിലെ ഫ്രാൻസിസിന്റെ പ്രതിമയുണ്ടായിരുന്നു, സഹോദരൻ ചെന്നായിയെ ചേർത്തു നിർത്തിക്കൊണ്ടുള്ള പ്രതിമ. ചെന്നായ പട്ടിയാണെന്നായിരുന്നു അവിടെയുള്ളവർ ആദ്യം കരുതിയത്. അതുകൊണ്ട് അവർ അസീസിയിലെ ഫ്രാൻസിസിനെ പട്ടിപ്പുണ്യാളൻ എന്ന് വിളിച്ചു. കാവിൽ പ്രതിമ വെച്ചതും എന്നും വിളക്ക് വയ്ക്കുന്നതും അഗസ്റ്റീൻ അച്ഛനായതുകൊണ്ട് പതുക്കെ അഗസ്റ്റീൻ അച്ഛനും പട്ടിപ്പുണ്യാളനായി. പട്ടിപ്പുണ്യാളന്റെ കാവിൽ അപൂർവങ്ങളായ കാട്ടുമരങ്ങളും പാമ്പുകളും നരിച്ചേരുകളും മുള്ളൻപന്നികളും മുയലുകളും ചിത്രശലഭങ്ങളും ഉണ്ടായിരുന്നു. അനേകം വർഷങ്ങളിലെ കരിയിലകൾ വീണടിഞ്ഞ് മൃദുവായ മെത്ത പോലെയായിരുന്നു കാവിൻ്റെ നിലം. കാവിൽ നിന്ന് നോക്കിയാൽ ഗംഭീരമായ രണ്ട് വെള്ളച്ചാട്ടങ്ങൾ കാണാം. വെള്ളച്ചാട്ടങ്ങൾക്കടുത്തേക്കുള്ള വഴിക്കിരുപുറവും തഴച്ച മുളങ്കൂട്ടങ്ങളായിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പലിനൊത്ത് അവ ആടിയുലഞ്ഞു. മുളങ്കൂട്ടങ്ങളിൽ നിന്ന് കാവിലേക്കും കാവിൽ നിന്ന് മുളങ്കൂട്ടങ്ങളിലേക്കും തത്തകൾ പറന്നുകൊണ്ടിരുന്നു. കാട്ടുചെടികളിൽ വിളഞ്ഞ പഴങ്ങൾ തിന്നാൻ വേറെയും കിളികൾ ഉണ്ടായിരുന്നു. കുരുവികളും മൈനകളും പൂത്താഗിരികളും മരംകുത്തികളും മഞ്ഞക്കിളികളുമൊക്കെ കാവിൻ്റെ ഉടമകളായിരുന്നു. കിളികൾ പുണ്യാളന്റെ തോളത്തും തലയിലും ഉയർത്തിപ്പിടിച്ച കയ്യിലും വന്നിരുന്നു. മുയലുകൾ അദ്ദേഹത്തിന്റെ കാലുകൾക്കിടയിൽ ഓടിക്കളിച്ചു. പാമ്പുകൾ വള്ളികളിൽ കിടന്നു ഊഞ്ഞാലാടി. എഴുന്നേറ്റ് നിന്നാൽ തലമുട്ടുന്നൊരു കൊച്ചു വീട്. അതിൻ്റെ ഉമ്മറത്തിണ്ണയിലിരുന്നാൽ മുളങ്കാടുകൾക്കിടയിലൂടെ വെള്ളച്ചാട്ടം കാണാം, കേൾക്കാം. വേറൊരു ശബ്ദവുമില്ല. വെള്ളവും കാറ്റും ഇലകളും കിളികളും മാത്രമായിരുന്നു ഒച്ചയുണ്ടാക്കാൻ അധികാരമുള്ളവരെന്ന് തോന്നും. അകത്തേക്ക് കടക്കുന്ന വാതിലിന്റെ മുകളിൽ ഒരു മരപ്പലകയിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: എൻ്റെ വിശപ്പ് എനിക്ക് ഭൗതികമാണ്, എൻ്റെ അയൽക്കാരൻ്റെ വിശപ്പ് എനിക്ക് ആത്മീയമാണ്. അവൾ കയറി വരുമ്പോൾ അഗസ്റ്റീൻ പുറത്തേക്കിറങ്ങുകയായിരുന്നു. മർഖലീത്ത മുറ്റത്ത് നിന്നു. ആരാ? അഗസ്റ്റീൻ ചോദിച്ചു. മർഖലീത്ത. ഒരു നിമിഷം അയാൾ എന്തോ ആലോചിച്ചു. ശരി, വരിക. ചാണകം മെഴുകിയ ചവിട്ടുകല്ലുകൾ കയറി മർഖലീത്ത ഉമ്മറത്തു ചെന്നു. തിണ്ണയിലിട്ട തടുക്കുപായ ചൂണ്ടിക്കാട്ടി അയാൾ അവളോടിരിക്കാൻ പറഞ്ഞു. ഞാൻ സിസ്റ്റർ ആബേലിൻ്റെ അടുത്ത് നിന്നാണ്, മർഖലീത്ത പറഞ്ഞു. സി ആബേൽ? ഓർമ്മ വരുന്നില്ല. ശരി, എന്താ കാര്യം? എനിക്ക് അച്ഛനോട് സംസാരിക്കണം. അയാൾ ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലായി. പുറത്തേക്കിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. അത്യാവശ്യമുള്ള കാര്യമാണ്. ഞാൻ കാത്തിരിക്കാം, മർഖലീത്ത പറഞ്ഞു. അയാൾ കാവിനകത്തുകൂടി നടന്നു പോകുന്നതും മുളങ്കൂട്ടങ്ങൾക്കിടയിൽ നടന്നു മറയുന്നതും മർഖലീത്ത കണ്ടു. പാതി കറുത്തും പാതി വെളുത്തും കാട് പോലെ പടർന്നു കിടക്കുന്ന മുടിയും താടിയും ഉണ്ടായിരുന്നു അയാൾക്ക്. അയാളെ ആദ്യം കാണുന്ന ആരും അതൊക്കെ ഒന്ന് വെട്ടിയൊതുക്കിയാൽ അയാളുടെ മുഖം തെളിഞ്ഞു കാണാമായിരുന്നല്ലോ എന്ന് ആശിക്കും. പരപോലെ നേർത്ത ചുണ്ടുകളും ഭംഗിയുള്ള ചെറിയ പല്ലുകളും കാട്ടിയുള്ള ചിരി അയാളുടെ ഉള്ളിൽ ആനന്ദത്തെയും സമാധാനത്തെയും സൂചിപ്പിച്ചു. മർഖലീത്ത മുറിക്കകത്തേക്ക് കടന്നു. ചാണകം മെഴുകിയ നിലത്ത് വിരിച്ചിട്ടൊരു പുൽപ്പായ, തുണികൾ തൂക്കിയിട്ടിരിക്കുന്ന ഒരു അയക്കോല്, മുള കൊണ്ടുള്ള ഒരു കൊച്ചു സ്റ്റൂളിന് മീതെ അടുക്കി വെച്ചിട്ടുള്ള 5-6 പുസ്തകങ്ങൾ, വേറൊന്നും അവിടെ ഇല്ലായിരുന്നു. അതിനപ്പുറത്തെ വളച്ചുകെട്ട് അടുക്കളയായി ഉപയോഗിക്കുന്നതാവണം. നിലത്ത് 2 അടുപ്പുകൾ പതിഞ്ഞു കിടക്കുന്നത് കണ്ടു. കരി പിടിച്ച മൺകലങ്ങളും കയലുകളും ചിതറിക്കിടക്കുന്നു. മർഖലീത്തയ്ക്ക് ദാഹിച്ചു. കിണറോ വെള്ളമോ തേടി അവൾ പുറത്തേക്കിറങ്ങി. വാഴച്ചോടുകളിൽ മൺകുടങ്ങളിൽ വെള്ളം അളച്ചു വെച്ചിരുന്നു. വെയിലിൽ തളർന്ന് നടന്നു പോയിരുന്നു മർഖലീത്ത. തണുത്ത കാറ്റ് അവളെ ആശ്വസിപ്പിച്ചു. കണ്ണടഞ്ഞുപോയി. ശബ്ദങ്ങളില്ല, മനുഷ്യരില്ല, ആർത്തികളും ആക്രമണങ്ങളുമില്ല. ഉച്ചത്തിൽ ആവർത്തിക്കുന്ന നുണകളില്ല, കാതടപ്പിക്കുന്ന വിനോദ പരിപാടികളില്ല. വെള്ളം മാത്രം, വെള്ളി പോലെ തിളങ്ങുന്ന വെള്ളം. നിയന്ത്രണങ്ങളില്ലാതെ കുതിച്ചൊഴുകി ഇഷ്ടമുള്ള രൂപം സ്വീകരിച്ച് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്ന വെള്ളം. ഓരോ നിമിഷത്തിലും പുതിയത്, ഓരോ ഹൃദയമിടിപ്പിലും മാറുന്നത്, എപ്പോഴും പുതിയ രൂപം, പുതിയ രീതി, പുതിയ ഭാവം. എന്നാലും വെള്ളം അതിൻ്റെ സത്തമിടിയുന്നില്ല. മർഖലീത്ത ഇറങ്ങി. അലട്ടുകളില്ലാതെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ ഇങ്ങനെ ഉറങ്ങുന്നത്. മർഗരീത്ത ഉണരുമ്പോൾ അഗസ്റ്റിൻ മുറ്റത്തിരുന്ന് കപ്പ നുറുക്കുകയായിരുന്നു. പെട്ടെന്നൊരു പിടികിട്ടായികയിൽ കുഴുങ്ങി അവൾ ഇരിക്കുന്നത് കണ്ട് അഗസ്റ്റിൻ ചിരിച്ചു. എന്തുറക്കമായിരുന്നു! അമ്പരപ്പോടെ മർഗരീത്ത എഴുന്നേറ്റു. അഴിഞ്ഞുകിടന്ന മുടി വാരിക്കെട്ടി. അഗസ്റ്റിൻ പറഞ്ഞു, വിശക്കുന്നുണ്ടാവും, കുളിച്ചു വരൂ, ഞാൻ തിന്നാൻ വല്ലതും ഉണ്ടാക്കാം. എവിടെ പോയി കുളിക്കാനാണ് പറഞ്ഞതെന്ന് മർഗരീത്തയ്ക്ക് മനസ്സിലായില്ല. താഴേക്കിറങ്ങിപ്പോണം, ചോലയിൽ കുളിക്കാം, നല്ല സുഖമായ വെള്ളമാണ്, മെഡിസിനൽ ഇഫക്റ്റ്, ക്ഷീണം പമ്പ കടക്കും. വഴിയെറിയാനുള്ള വേറൊരു സഹായവും അയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അയാളുടെ കണ്ണിൻ്റെ മുന നീണ്ട വഴിയിലേക്ക് മർഗരീത്ത ഇറങ്ങി നടന്നു. ഒരൊറ്റയടിപ്പാത കണ്ടു, അത് ചോലയിലേക്കുള്ളതായിരുന്നു. നടന്നു ചെല്ലുംതോറും മർഗരീത്തയുടെ കാലടികളിൽ മണ്ണ് പദമുള്ളതും നനവുള്ളതുമായിക്കൊണ്ടിരുന്നു. കറുത്ത മണ്ണായിരുന്നു അത്. മർഗരീത്ത കുനിഞ്ഞ് ഒരു പിടി മണ്ണെടുത്ത് മണം നോക്കി. കടും പച്ചയുടെ ഇരുൾ പരത്തിക്കൊണ്ട് നിൽക്കുന്ന മുളങ്കാടുകൾക്കിടയിലൂടെ ഈ ഒറ്റയടിപ്പാത ഓടിപ്പോകുന്നത് സ്വർഗത്തിലേക്കാണെന്ന് മർഗരീത്തയ്ക്ക് തോന്നി. മർഗരീത്തയും ഓടിച്ചെന്നു. നിന്നത് സ്വർഗത്തിൻ്റെ വാതിൽക്കലായിരുന്നു. നോക്കുന്നിടത്തൊക്കെ കാടും വെള്ളവും ആകാശവും മാത്രം. വെള്ളത്തിൽ ചിതറക്കിടക്കുന്ന കറുത്ത പാറകൾ, ഇരുകരകളിലും വളഞ്ഞു നിന്നാടുന്ന മുളങ്കൂട്ടങ്ങൾ. നിഴലുകളുടെ ആഴം അളക്കാനാവില്ല. വശീകരിക്കുന്ന പേടിയാണ് കാട്ടിലേക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. വെള്ളത്തിൻ്റെ ഒച്ചയല്ലാതൊന്നുമില്ല. പെട്ടെന്നൊരു പാറയുടെ മറവിൽ നിന്ന് ഒരു നീലപ്പൊന്മാൻ ഉയർന്നു താഴും. അനങ്ങാൻ പോലും ആവാതെ മർഗരീത്ത അവിടെ നിന്നുപോയി. പ്രകൃതിക്ക് ഇത്രയേറെ ഗംഭീരമായ സൗന്ദര്യമുണ്ടാകുമോ? ഈ സൗന്ദര്യത്തിന് സാക്ഷിയാകാൻ റോയ് ഫ്രാൻസിസ് കരീക്കൻ കൂടെ വേണമെന്ന് അവൾക്ക് തോന്നി. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നറിയില്ല. വേദനയോടെ അവൾ ആശിക്കുന്നു. വെറും വേദനയല്ല, ഉള്ളു തകരുന്ന വേദന. കല്ലിൽ വന്നു തടഞ്ഞ പുഴ അവളുടെ വഴി കണ്ടുപിടിക്കുന്നു. അവൾ മാറി ഒഴുകുന്നു. അവൾക്കേ ഒഴുകാനാവും. കല്ല് കഠിനമായി ഉറച്ചു നിൽക്കും. ഇതുപോലെ കറുത്തും തണുത്തുമുള്ള വെള്ളത്തിൽ മർഗരീത്ത ഇതിനു മുമ്പ് കുളിച്ചിട്ടില്ല. ഇത്രയേറെ സൗന്ദര്യത്തിൽ അവൾ മുങ്ങി നിവർന്നിട്ടില്ല. കുളിച്ചു കയറിയ മർഗരീത്ത കാട്ടുചോല പോലെ പുതിയതായിരുന്നു. താൻ നടക്കുകയല്ല, ഒഴുകുകയാണ് എന്നവൾക്ക് തോന്നി. ഫ്രാൻസിസ് അസീസിയുടെ കാവിൽ നിന്ന് ഒരു കൂട്ടം തത്തകൾ അവളെ തൊട്ടുരുമ്മിക്കൊണ്ട് മുളങ്കാട്ടിലേക്ക് പറന്നുപോയി. അക്കരെ നിന്ന് അഗസ്റ്റിൻ വിളിച്ചു കൂവി, ഏയ്, ഇങ്ങ് കയറിപ്പോരെ. വാഴയിലയിൽ നാലു കഷ്ണം കപ്പ പുഴുങ്ങിയതും കുറച്ച് ചമ്മന്തിയും ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ് തണുത്ത വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കൂ, അഗസ്റ്റിൻ പറഞ്ഞു. മർഗരീത്ത അസ്വസ്ഥയായിരുന്നു. നനഞ്ഞ ദേഹം കൈകൊണ്ട് മറയ്ക്കാൻ അവൾ ശ്രമിച്ചു. അഗസ്റ്റിൻ അത് മനസ്സിലാക്കിയെന്ന് മർഗരീത്തയ്ക്ക് തോന്നി. അയാൾ അവളെ നോക്കിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ മർഗരീത്ത പറഞ്ഞു തുടങ്ങി, എൻ്റെ അറിവുകൾ വളരെ പരിമിതമാണ്. ഞാൻ എൻ്റെ കഥ അഗസ്റ്റിൻ വിലക്കി. പൂർവ്വകഥകൾ വേണ്ട, ഇപ്പോഴത്തെ ആവശ്യം മാത്രം പറയും. പൂർവ്വകഥകളില്ലാതെ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ആവശ്യം ഉന്നയിക്കാൻ കഴിയുക എന്ന് മർഗരീത്ത അത്ഭുതപ്പെട്ടു. പൂർവ്വകഥകളില്ലാതെ ചണ്ണേര വർക്കിമാഷ്ടെ മോൾ മർഗരീത്ത ഈ രണ്ട് കപ്പകഷ്ണത്തിൻ്റെ മുൻപിൽ വന്നിരിക്കുമോ? ഞാൻ പറഞ്ഞത് പൂർവ്വകഥകളില്ലാതെ തന്നെ മർഗരീത്തയ്ക്ക് എന്നോട് സംസാരിക്കാമെന്നാണ്. എന്നിട്ട് അയാൾ ഒച്ച താഴ്ത്തി പറഞ്ഞു, സാധാരണഗതിയിൽ പെണ്ണുങ്ങൾ ഒരുപാട് പൊടിപ്പും തൊങ്ങലും വെച്ച് പൂർവ്വകഥകൾ പറയും. ആ പ്രീ ഒക്യുപ്പേഷൻ തെറ്റാണ്. മർഗരീത്ത പെട്ടെന്ന് പ്രതികരിച്ചു. അഗസ്റ്റിന് ചിരി വന്നു. സമ്മതിച്ചു. പക്ഷേ പല പെണ്ണുങ്ങളും ആവശ്യത്തിലധികം പൂർവ്വകഥകൾ പറഞ്ഞ് എന്നെ ബോറടിപ്പിച്ചിട്ടുണ്ട്. കേൾക്കുന്ന ആളിന് ബോറടിയാവുന്നത് പറയുന്ന ആളിൻ്റെ ജീവമരണ പ്രശ്നമാണെങ്കിലോ? അഗസ്റ്റിൻ്റെ മുഖത്ത് ചിരി മാഞ്ഞു. അതും ശരിയാണ്, അയാൾ പറഞ്ഞു. ഇനി അയാൾ ഗൗരവമായി തന്നെ ശ്രദ്ധിക്കും എന്ന് മർഗരീത്തയ്ക്ക് തോന്നി. ഒരു സേവന മേഖല തിരഞ്ഞെടുക്കാൻ തന്നെ സഹായിക്കണം. ഉപദേശം വേണം. ചെറിയൊരു ജോലി ആവശ്യമാണ്. സ്വന്തമായി വരുമാനം വേണം. ജോലി? ജീവിക്കാനും പാവങ്ങളെ സേവിക്കാനും എന്തിനാണ് വേറൊരു ജോലി? മനുഷ്യർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വേണമല്ലോ. സേവന മേഖലയിൽ അതെല്ലാം ഉണ്ടാകുമല്ലോ. നിങ്ങൾ സേവിക്കുന്ന പാവങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരും, അവർ വസ്ത്രങ്ങളും തരും, അവരുടെ മേൽക്കൂര നിങ്ങൾക്ക് തണലാകും. മർഗരീത്ത പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യാൻ പോവുകയാണോ എന്ന് അഗസ്റ്റിൻ ചോദിച്ചു. എന്തെങ്കിലും സേവനം എന്നതിന് അയാൾ പരിഹാസത്തോടെ ഊതൽ കൊടുത്തു. നല്ല ഭക്ഷണം കഴിച്ച്, നന്നായി വസ്ത്രം ധരിച്ച്, സുഖസൗകര്യങ്ങളോടെ ജീവിച്ച് പാവങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുക, എന്നിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യുക, അതോ പാവങ്ങളുടെ കൂടെ ജീവിച്ച് അവരുടെ ദാരിദ്ര്യം പങ്കുവച്ച് അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി അവരോടൊപ്പം ജീവിക്കുക. ഏതാണ് മർഗരീത്ത തിരഞ്ഞെടുക്കാൻ പോകുന്ന സേവന മേഖല? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അഗസ്റ്റിൻ്റെ വേവിച്ച കപ്പ മുഴുവനും ചെറിയ കഷ്ണങ്ങളായി പൊടിച്ചു. വാഴയിലെ കുമ്പിളിൽ അത് നിറച്ചു. മർഗരീത്തയെ നോക്കി ചിരിച്ചിട്ട് അയാൾ കാവിലേക്ക് നടന്നുപോയി. കിളികൾ നാലു ഭാഗത്തു നിന്നും പറന്നു വരുന്നത് മർഗരീത്ത കണ്ടു. കാവിലെ വള്ളിയിൽ ഊഞ്ഞാലാടിയിരുന്ന് അഗസ്റ്റിൻ പക്ഷികളെ ഊട്ടി. അഗസ്റ്റിൻ്റെ തോളത്തും തലയിലും മടിയിലും കിളികൾ പറന്നിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് തീറ്റ കൊത്തിയെടുക്കാൻ അവ മത്സരിച്ചു.
അഗസ്റ്റിൻ എടുത്തിട്ട ചോദ്യങ്ങൾക്ക് ആശയപരമായി മർഗലീതയ്ക്ക് മറുപടിയുണ്ട്. ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനല്ല, അവരുടെ ദുരിതത്തിൽ ജീവിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് മർഗലീത ആഗ്രഹിക്കുന്നത്. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ മർഗലീത കണ്ടെത്തി, ഇതൊരു പരീക്ഷണമാണ്, വിജയിച്ചു കൊള്ളണമെന്നില്ല. ദുരിതം മർഗലീതയ്ക്ക് വളരെ അടുത്തുള്ളൊരു വാക്കും വളരെ അകലെയുള്ളൊരു അനുഭവമായിരുന്നു. പക്ഷികളെ ഊട്ടിക്കൊണ്ടിരുന്നയാൾ അപ്രത്യക്ഷമായത് എപ്പോഴാണെന്ന് മർഗലീത അറിഞ്ഞില്ല. വെയിലാറുകയും വിഷാദം പരക്കുകയും ചെയ്തു. അയാൾ തിരിച്ചെത്തിയില്ല. എന്തു ചെയ്യണമെന്ന് അനിശ്ചിതത്വത്തിൽ മർഗലീത ഉലഞ്ഞു. അന്നു രാത്രി ഇനി അവൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. തിരിച്ചു പോകുന്നത് എവിടേക്ക് എന്ന് അവൾക്കും അറിഞ്ഞുകൂടാ. റബേക്കയോടൊപ്പം ആയിരിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. രാത്രി എന്ന പരീക്ഷണത്തെ നേരിടാൻ തന്നെ മർഗലീത ഒരുങ്ങി. വെള്ളച്ചാട്ടത്തിന് മീതെ നേരത്തെ ഇരുട്ട് പുക പോലെ പരന്നു. മർഗലീത കാൽമുട്ടുകളിൽ തലചായ്ച്ചിരുന്നു. കരീക്കൻ ഇപ്പോൾ എവിടെയായിരിക്കും? മർഗലീതയെപ്പറ്റി അയാൾ വിചാരിക്കുന്നത് എന്തായിരിക്കും? ഇരുട്ട്. മർഗലീതയ്ക്ക് ചുറ്റും കനുത്തു നിറയുന്ന ഇരുട്ട്. മർഗലീത കുരിശു വരച്ചു. ഉരുകുന്ന മെഴുകുതിരികൾ, പതുക്കെ പരന്നു തിറയുന്ന കുന്തിരിക്കപ്പുക, ജപമാലയിലൂടെ തെന്നി നീങ്ങുന്ന വിരലുകൾ, വിഷാദത്തിൽ കനം വെച്ച നെടുവീർപ്പുകൾ, ഇരുട്ട്. ആഭേലമ്മേ. ഇരുട്ടിൽ അവർ അഞ്ചു പേരുണ്ടായിരുന്നു. അവരുടെ ചലനങ്ങൾ വളരെ നിഗൂഢമായിരുന്നു. കൈ കോർത്തു പിടിച്ച് അവർ ആ മുറിക്കകത്ത് നിന്നു. സി ജെറോമിയയുടെ നഴ്സറി ക്ലാസ്. അഞ്ചാമത്തെ അവൾ മർഗലീതയായിരുന്നു. ആബേലമ്മ അവളെ വിലക്കിയതാണ്. അപകടകരമായ കളികൾക്ക് പോകരുത്. സി ജെറോമിയയുടെ കെണിയിൽ ചെന്ന് ചാടരുത്. ഉള്ളു നിറയെ എതിർപ്പാണ്. 99% കാര്യങ്ങളോടും വിയോജിപ്പാണ്. എതിർപ്പും അമർഷവും പ്രകടിപ്പിക്കാൻ മർഗലീത സി ജെറോമിയയുടെ കുർബാന സംഘത്തിൽ അംഗമായി. അഞ്ചാമത്തവളായി. സ്നേഹത്തിലും സാഹോദര്യത്തിലും നിന്ദയിലും അപമാനത്തിലും ഒന്നിച്ചു നിൽക്കുന്ന സഹോദരികളുടെ കുർബാന സംഘം എന്നാണ് സി ജെറോമിയ അതിനെ വിളിച്ചത്. അങ്ങനെ പ്രവർത്തിക്കാൻ ആർക്കും അധികാരമില്ല. സ്വന്തം അധികാരം ജെറോമിയ സ്വയം പ്രഖ്യാപിക്കുന്നു. മഠം ഭരണാധികാരികൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവൾ എന്ന നിലയിലാണ് ജെറോമിയ നോട്ടപ്പുള്ളിയായത്. അവൾക്കെതിരെ ഒരുപാട് കുപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും സഹോദരികളുടെ കുർബാന സംഘം അധികാരികൾക്ക് അജ്ഞാതമായിരുന്നു. ആഭേലമ്മയോട് മർഗലീത എല്ലാം വിശദീകരിച്ചു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല, ആഭേലമ്മ പറഞ്ഞു. അതിൻ്റെ ആവശ്യമെന്താണ്? പിടിക്കപ്പെട്ടാൽ ഗുരുതരമായ ദൈവനിന്ദയാണ് ആരോപിക്കപ്പെടുക. ഇരുട്ടും വെളിച്ചവും നമ്മൾ ഒരുപോലെ പങ്കിടും. ശിക്ഷയുടെ കാഠിന്യം നമ്മെ അകറ്റുകയില്ല. ശ്രീ ജെറോമിയുടെ സഹോദരികളുടെ കോർത്തു പിടിച്ച കൈകൾ മുറുകി. ജെറോമിയുടെ ചിരിയിൽ എപ്പോഴും ഒരു പുച്ഛരസം നീറി നിന്നു. അവൾ സ്വയം പുരോഹിത എന്ന് വിളിച്ചു. ഞാനൊരു കന്യാസ്ത്രീയല്ല, ദൈവനിയോഗം നിറവേറ്റുന്നവളാണ്. അപൂർണമായതിനെ പൂർണ്ണമാക്കാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പെണ്ണിൻ്റെ കൈകൊണ്ട് കൂടി അർപ്പിക്കപ്പെട്ടാലേ വിശുദ്ധ ബലി പൂർണ്ണമാവുകയുള്ളൂ. ആദ്യത്തെ നടുക്കം മർഗലീതയെ വിട്ടുമാറാൻ കുറച്ചു സമയമെടുത്തെങ്കിലും സി ജെറോമിയയുടെ അപകടകരമായ കുർബാനകളിൽ അവൾ ആവേശത്തോടെ പങ്കെടുക്കാൻ തുടങ്ങി. സി ജെറോമിയ കന്യാസ്ത്രീ വേഷത്തിൻ്റെ ഭാരങ്ങൾ ഓരോന്നായി അഴിച്ചു കളഞ്ഞ് വെളുത്ത ഒരൊഴുക്കനുടുപ്പിൽ ഇരുട്ടിൽ ഒരു പ്രേതം പോലെ അവരുടെ മുമ്പിൽ നിന്നു. അസാധാരണമാംവിധം നീളമുള്ള അവളുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചൊരപ്പമുണ്ടായിരുന്നു. അതിനിഗൂഢമായൊരു ശബ്ദത്തിൽ അവൾ അനുയായികളോട് സംസാരിച്ചു. വിധവകളുടെയും വേശ്യകളുടെയും ഉപ്പെത്താത്ത കന്യകമാരുടെയും ദുർമന്ത്രവാദിനികളുടെയും രക്തസ്രാവമുള്ള എല്ലാവരുടെയും മോചനത്തിനായി ഈ അധികാരം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സി ജെറോമിയ അവളുടെ കൈകളിലെടുത്ത അപ്പം വാഴ്ത്തി വിഭജിച്ചു. സി ജെറോമിയ പെട്ടെന്ന് മുറിയിൽ വിളക്കുകൾ തെളിഞ്ഞു. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയായിരുന്നു അത്. അവർ കൈയോടെ പിടിക്കപ്പെട്ടു. ഇരുട്ടത്തിരിക്കുകയാണോ? അഗസ്റ്റിൻ ചോദിച്ചു. മർഗലീത തട്ടിപ്പിടിഞ്ഞെണീറ്റു. അയാൾ തീപ്പെട്ടി ഉരച്ചു. ഒരു റാന്തൽ വിളക്ക് കത്തിച്ചു. ഇത് ബ്രദർ മാണിക്കൻ്റെ കുപ്പായങ്ങളാണ്, വേണമെങ്കിൽ ഇതുപയോഗിക്കാം. നനഞ്ഞ തുണികൾ വിരിച്ച് ഉണക്കിക്കോളൂ. എനിക്ക് പുറത്തേക്ക് പോകാനുണ്ട്. ഇവിടെ ഒന്നും പേടിക്കാനില്ല. ഉറക്കം വന്നാൽ ഉറങ്ങിക്കൊള്ളുക. അകത്ത് രണ്ട് പുൽപ്പായകളുണ്ട്. ഒന്നിവിടെ വരുന്ന അതിഥിക്കുള്ളതാണ്. ഒരു മുറിയേ ഉള്ളൂ. അത് ഷെയർ ചെയ്യാൻ എനിക്ക് വിരോധമില്ല. രാത്രിയിൽ തണുപ്പുണ്ടാകും. കരിമ്പടങ്ങൾ പായക്കുള്ളിൽ തന്നെയുണ്ട്. രാത്രിയിൽ ഇനി ഭക്ഷണമില്ല. മർഗലീത തരിച്ചിരുന്നു. അതൊന്നും അവൾക്ക് മനസ്സിലാവാത്ത പോലെ. ഈ രാത്രി അവളും അയാളും ഒരു മുറിയിൽ ഉറങ്ങാൻ പോവുകയാണോ? അത് പറയുമ്പോൾ അയാളുടെ മുഖത്തെ ചിരി മർഗലീത ശ്രദ്ധിച്ചിരുന്നു. അയാളുടെ മറ്റു ചിരികളിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾക്ക് അയാളോട് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അയാൾ ധൃതിയിൽ പുറത്തേക്ക് പോയി. പെണ്ണിൻ്റെ ഉടയാടകൾ അഴിച്ചു മാറ്റി മർഗലീത ആണിൻ്റെ ഉടയാടകളിലേക്ക് കടന്നു. ആരാണ് ബ്രദർ മാണിക്കൻ? അയാളുടെ കുപ്പായങ്ങൾ മർഗലീതയ്ക്ക് പാകമായിരിക്കുന്നു. അവൾ നനഞ്ഞ വസ്ത്രങ്ങൾ വിരിച്ചിട്ടു. വിളക്കിൻ്റെ തിരി താഴ്ത്തി കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. എൻ്റെ തെറ്റെന്താണ്? മർഗലീത ചോദിച്ചു. അവൾക്ക് ഉത്തരം കിട്ടിയത് വെള്ളച്ചാട്ടത്തിൻ്റെ നിലയ്ക്കാത്ത ഒച്ചയായിട്ടായിരുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ, കാറ്റിൻ്റെയും മഴയുടെയും
ഇടിമുഴക്കത്തിൻ്റെയും വെള്ളച്ചാട്ടത്തിൻ്റെയും ഭൂമി കുലുക്കത്തിൻ്റെയും രൂപത്തിൽ പറയപ്പെടും. നാം അതിൻ്റെ പൊരുളഴിച്ചു വലയുന്നു. മഞ്ഞുതുള്ളി നിലം പതിക്കുന്നതിലൂടെയും പൂമ്പാറ്റ ചിറകനക്കുന്നതിലൂടെയും ഒരില നിലത്തു വീഴുന്നതിലൂടെയും ഒരു മരം പൂത്തുലയുന്നതിലൂടെയും ദൈവം സംസാരിക്കുന്നു. അപ്പോഴും നാം പൊരുളറിയാതെ വലയുന്നു. മാർഗലീത്ത വിചാരിച്ചു. ഓരോരുത്തർ ഓരോന്ന് വ്യാഖ്യാനിക്കുന്നു. ഓരോ വ്യാഖ്യാനവും ഓരോ യുദ്ധത്തിന് കാരണമായിത്തീരുന്നു.
മറ്റു വഴികളൊന്നുമില്ല. മാർഗലീത്ത പായ വിരിച്ചു കിടന്നു. ശരീരത്തിൻ്റെ കഴിവുകൾക്ക് പരിമിതികളുണ്ട്. മാർഗലീത്ത തളർന്നിരിക്കുന്നു. പടിക്കലെ കാവിൽ പട്ടിപ്പുണ്യാളുടെ തോളിൽ ചാഞ്ഞ് അളവറ്റ വിശ്വാസത്തോടെ കിളികൾ ഉറങ്ങുകയായിരിക്കും. അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ മുയിലുകളും മുള്ളൻപന്നികളും ചെങ്കീരികളും ഉറക്കമായിരിക്കും. കാവിലെ ചമ്പകത്തിൽ പറ്റിച്ചേർന്ന് ചിത്രശലഭങ്ങൾ ഉറങ്ങിക്കാണും. മാളങ്ങളിൽ പാമ്പുകളും വള്ളിയൂഞ്ഞാലുകളിൽ മൂങ്ങകളും ഉറക്കമായി കാണും. വെള്ളച്ചാട്ടം ഉറങ്ങുകയില്ലേ? മുളങ്കാടുകൾക്കും ഉറക്കമുണ്ടാവില്ലേ? അങ്ങനെ കിടന്നുറങ്ങിപ്പോയെങ്കിലും അഗസ്റ്റിൻ അകത്തു കടന്നത് മാർഗലീത്ത അറിഞ്ഞു. കുളി കഴിഞ്ഞുള്ള വരവായിരുന്നു അയാളുടേത്. അകത്ത് കാട്ടുചോരയുടെ മണം പരന്നു. അഗസ്റ്റിൻ നനഞ്ഞ തുണികൾ മാറ്റി. കൈയില്ലാത്തൊരു ജഗന്നാഥൻ കുപ്പായവും മുണ്ടും ചുറ്റി. ഈറൻ പുറത്തു കൊണ്ടുപോയി വിരിച്ചു. അയാൾ തൻ്റെ പുൽപ്പായം നിവർത്തി അതിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. കാടുപോലെ പടർന്നു കിടക്കുന്ന അയാളുടെ മുടിയിലും താടിയിലും വെളിച്ചം മുത്തുമണികൾ പോലെ തിളങ്ങി. വിളക്കണച്ച് അയാൾ നീണ്ടു നിവർന്നു കിടന്നു. മാർഗലീത്ത ശ്വാസമടക്കി പിടിച്ചു. മുറിക്കകത്തെ ഇരുട്ടിനെ അവൾ ഭയപ്പെട്ടു. മാർഗലീത്ത, ഇരുട്ടിൽ നിന്ന് അഗസ്റ്റിൻ വിളിച്ചു. മാർഗലീത്ത നടുങ്ങി. പുരുഷനെ പേടിയുണ്ടോ? അഗസ്റ്റിൻ ചോദിച്ചു. ഇല്ല, മാർഗലീത്ത പറഞ്ഞു. നന്ദി.